ഏകദേശം 70 വയസ്സിനേൽ പ്രായം തോന്നും മെലിഞ്ഞ നീഗ്രോ വനിതയ്ക്ക്. അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവർക്കെതിരെ കുറേ വെള്ളക്കാരായ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിലകൊള്ളുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയുടെ മകനെയും ഭർത്താവിനെയും കൊന്ന കുറ്റത്തിന് വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വാർഡൻ ബ്രോക്ക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ആ കൂട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുറ്റവിചാരണയിൽ കണ്ടെത്തിയ വസ്തുത കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാർഡൻ ബ്രോക്ക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വനിതയുടെ ഭവനത്തിലേക്ക് ചെന്ന് അവരുടെ മകനെ പിടിവെച്ചു കൊണ്ടുപോയി തൊട്ടടുത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുകയും പിന്നീട് മൃതശരീരം തീയിൽ ചുട്ടിരിക്കുകയും അതേസമയത്ത് തന്നെ തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം സമീപത്ത് പാർട്ടി നടത്തി ആഘോഷിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അതെല്ലാം കഴിഞ്ഞ സംഭവങ്ങളാണ്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. വീണ്ടും വാൻഡർബ്രോക്കും സംഘവും വീണ്ടും അവിടേക്ക് മടങ്ങി വന്നിട്ട് അവളുടെ ഭർത്താവിനെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് തൻ്റെ ഭർത്താവിനെ പറ്റി ഒരു വിവരവും കേൾക്കാനില്ലായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ തിരോധാനത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ വാൻഡർബ്രോക്ക് ഈ സ്ത്രീയെയും കൂട്ടിക്കൊണ്ടു പോകാനായി വന്നു. ഒരു ദിവസം വൈകുന്നേരത്ത് ഒരു നദീതീരത്ത് തൻ്റെ ഭർത്താവിനെ തല്ലിച്ചതച്ച് ബന്ധിച്ച ഒരു ഉറയൂണയുടെ മുകളിൽ കിടത്തിയിരുന്ന കാഴ്ച അവർ ഇപ്പോഴും വളരെ വ്യക്തമായി ഓർക്കുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഭർത്താവിൻ്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയപ്പോൾ അത് അവസാനമായി പറഞ്ഞ വാക്കുകൾ അവൾ കേട്ടു: പിതാവിയെ ഇവരോട് ക്ഷമിക്കണമേ. ഇപ്പോൾ കോടതി മുറിയിൽ വാൻഡർബ്രോക്ക് കുറ്റം ഏറ്റുപറഞ്ഞത് അവൾ കേട്ട് നിൽക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ സത്യം കണ്ടെത്തിയ നിരഞ്ജനം നടത്തുന്ന കമ്മീഷൻ്റെ അംഗം അവളോട് ചോദിച്ചു: നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിൻ്റെ ഭവനത്തെ നിഷ്ഠൂരമായി നശിപ്പിച്ച ഈ മനുഷ്യനോട് എപ്രകാരം ന്യായവിധി നടത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉടനെ ആ നീഗ്രോ എന്ന് പറഞ്ഞു: ഞാൻ 3 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. 1. എൻ്റെ ഭർത്താവിനെ ചുട്ടരിച്ച സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. അവിടെയുള്ള മൃതശരീര അവശിഷ്ടങ്ങളെടുത്ത് എൻ്റെ ഭർത്താവിന് മാന്യമായ സംസ്കാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, എൻ്റെ ഭർത്താവും മകനും മാത്രം അടങ്ങിയതായിരുന്നു എൻ്റെ ഭവനം. ആകയാൽ വാൻഡൻബ്രോക്ക് എൻ്റെ മകനായി തീരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വാൻ എൻ്റെ ചേരിയിലേക്ക് 2 പ്രാവശ്യം വരട്ടെ. 1 ദിവസം എന്നോടൊത്ത് ചെലവഴിക്കട്ടെ. അങ്ങനെ എന്നിൽ ഇനിയും അവശേഷിക്കുന്ന സ്നേഹം ഞാൻ അവൻ്റെ മേൽ ചൊരിയട്ടെ. 3 കാര്യം അവൾ പറയുകയാണ്: യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾ മോചിക്കാനായി മരിച്ചതിനാൽ ഞാൻ വാൻഡൻബ്രോക്കിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ ഹിതം ഇതുതന്നെയായിരുന്നല്ലോ. ആകയാൽ കോടതിയിൽ ആരെങ്കിലും ദയവായി കടന്നു വന്ന് എന്നെ മരുഭാവത്തെ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ ഞാൻ വാൻഡൻബ്രോക്കിനെ എൻ്റെ കൈകളിലെടുത്ത് ആശ്ലേഷിക്കട്ടെ. ഞാൻ യഥാർത്ഥമായും ദേവനോട് ക്ഷമിച്ചിരിക്കുന്നെന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഈ വാക്കുകൾ കേട്ട് വാൻഡൻബ്രോക്ക് ഗദ്ഗദത്തോടെ വിതുമ്പി കരഞ്ഞുകൊണ്ട് തളർന്ന് വീഴുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് പാടി: അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. എന്നെപ്പോലെ ഇത്രയും നികൃഷ്ടനായ ഒരാളെ സ്നേഹിക്കാൻ തക്കവണ്ണം എന്നോട് കാണിച്ച ഈ അതിശയനീയമായ കൃപയ്ക്കും സ്നേഹത്തിനും നന്ദി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം ക്ഷമയുടെ ജീവിതമാണ്. നമ്മളോട് തെറ്റിയവരോട് ക്ഷമിക്കുന്ന ജീവിതമാണ്. ചിന്തിക്കൂ, ഞാൻ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും തെറ്റുകൾ തിരുത്തുക. അല്ല, എന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോട് സമ്പൂർണ്ണമായും ക്ഷമിക്കുക. ഒരണുപോലും ബാക്കിയില്ലാതെ പൂർണ്ണമായും ക്ഷമിക്കുക. ക്രിസ്തു ക്രൂസിൽ കാണിച്ചു തന്ന പാഠം അതാണ്, ക്ഷമയുടെ പാഠം. പിതാവേ, ഇവർ ചെയ്യുന്നതിന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമയുടെ പാഠം, സ്നേഹം നിറഞ്ഞ ദീർഘക്ഷമയുള്ള ക്രിസ്തുവിൻ്റേതായ സ്വഭാവം ഉൾക്കൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇന്ന് തീരുമാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട MI യോഹന്നാൻ സാർ.